അതുപോലെ ഈ ജ്ഞാനം നമ്മളുടെ സ്വസ്വരൂപമായി ഇരിക്കുമ്പോ അതിനെ അജ്ഞാനത്തിന് സ്പർശിക്കാനേ പറ്റില്ല. യാതൊരു കളങ്ക, അതാണ് ബുദ്ധന്റെ കഥയിൽ നോക്കിയാൽ അങ്കുലിമാല. അയാള് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ട് കയ്യിലുള്ള വിരല് മുറിച്ചിട്ട് മാലയാക്കി കഴുത്തിലിട്ടിട്ടുണ്ട്. അതാണ് അയാൾക്ക് അങ്കുലിമാല എന്ന് പേര്. അങ്കുലി വിരല്, വിരല് മുറിച്ച് മാലയായിട്ടിട്ട ആള്. രാജാവിനൊന്നും പിടിച്ചിട്ട് അയാളെ വശപ്പെടുത്താൻ സാധിച്ചില്ല. ബുദ്ധൻ ഒരു ദിവസം നടന്നു പോകുന്നു. ഇയാള് ബുദ്ധന്റെ പുറകെ, എല്ലാ മഹാത്മാക്കൾക്കും ഒരു കാര്യം അറിയാം, പാപം ചെയ്യുന്നവരൊക്കെ ഹൈലി ഡിസ്റ്റർബ്ഡ് പീപ്പിളാണ്. അവരുടെ ഉള്ളില് എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവർ പാപം ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ട് ഒരു മനുഷ്യൻ ശാന്തമായി സ്വതന്ത്രമായിരിക്കും. പാപികളൊക്കെ തന്നെ പേടിത്തൊണ്ടന്മാരാണ്. ഹിറ്റ്ലർ ലോകത്തിനെ ഇത്രയധികം ഗിടുകിടാ വിറപ്പിച്ച ആൾക്ക് ചുറ്റും നാലുപേരെ നിർത്തിക്കൊണ്ടേ അയാൾ ഉറങ്ങാൻ കിടക്കുള്ളൂ, എന്നിട്ടും ഉറങ്ങില്ല അത്രേ. എന്താണെന്ന് വെച്ചാൽ ഇവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താലോ. പാപികളെ മാറ്റാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി. ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി. ഇയാള് പറഞ്ഞു, ഏ ഭിക്ഷു നിൽക്കൂ. ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞേ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ഓടിക്കൊണ്ടേയിരിക്കും, നിനക്ക് എവിടെ ശാന്തി? താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം, താങ്കളുടെ വിരൽ എനിക്ക് വേണം. ഓ എടുത്തോളൂ. ആ വിരൽ എടുക്കുന്നത് കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ. ആ ശാന്തി എന്നുള്ള വാക്കേ അയാൾ കേട്ടിട്ടില്ല, വിശ്രാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല. അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു. പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം, ഞാൻ മഹാപാപിയാണ്. ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ. ഭിക്ഷ എടുക്കാൻ പോയപ്പോ ഒരു വീട്ടിലെ കൊച്ചുകുട്ടി, ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ അദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ എത്ര പാപം ചെയ്തു, എത്ര ചെയ്തു ചെയ്തു ചെയ്തു. ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി. അദ്ദേഹത്തിനെ ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു. ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം. പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ്. അപ്പോ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ്. അടി കൊള്ളും തോറും അദ്ദേഹം പറയാ, ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു, പോട്ടെ എല്ലാം. ആ കർത്തൃത്വം മുഴുവൻ പോയി. അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പൊ ഇത്രയധികം കർത്തൃ പാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി? ഗീതയിലും ഭഗവാൻ പറയുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹിത. തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു. ഞാൻ കർത്താവാണ്. രണ്ടു വിധത്തിൽ വിടാം. ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് കൊണ്ടും വിടാം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നു പേര്. അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു, നാടകം നടത്തുന്ന ആള്. ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയും, രാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം. ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യകുപ്പി ഒന്നിനു മേലെ ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു പോകുന്നു. അത്രയധികം ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. എവറസ്റ്റ് പർവ്വതം, തമിഴില് ഒരു സിദ്ധൻ പാട്ടുപാടി, ഞാൻ പ്രസവിച്ച് പാല് കൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകുന്നതാണ്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറയാണ്, എവറസ്റ്റ് പർവ്വം കടന്നുപോകും, കടന്നുപോകുന്നതാണ്. അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട്, പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി. ആദ്യമൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ. ഇനിയൊന്നും പറയാനില്ല. രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ആടുന്നു, ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു, നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ? ഹരിഹി ഓം. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശഃ ന വാക്പാണിപാദോ ന ചോപസ്ഥവായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവമേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്കാ നമേ ജാതിഭേദഃ മദോ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ആത്മസാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ഒന്നല്ല, പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും. കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് അല്ല. ഉപനിഷത്ത് തന്നെ നിലവിൽ നമ്മൾ കണ്ടു. അതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ ലിമിറ്റഡ് ആണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ, ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവമണ്ഡലങ്ങൾ, സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കല്ല. സത്യം ഒരവസ്ഥയല്ല. കഴുത്തില് ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു, സർവത്ര അന്വേഷിച്ചു, പോലീസ് പെറ്റീഷൻ കൊടുത്തു, അന്വേഷണങ്ങളുമൊക്കെ നടന്നു. അവസാനം വീട്ടിലേ ഉള്ള ആരോ കാണിച്ചു തന്നു, ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ. അപ്പോഴാണ് കഴുത്തിൽ തൊട്ട്, ഓ ഇവിടെ ഉണ്ട്, യു ആർ റെക്കഗ്നൈസിങ്, അത്രയേ ഉള്ളൂ റെക്കഗ്നീഷൻ, ഓ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ച് തെരഞ്ഞു, കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തെരയും, ആ കണ്ണാടിയിലൂടെ തന്നെ തെരയും അല്ലേ, ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തെരയും. അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണമോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല. ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഗുരുവിന് ദേശികൻ എന്ന് പേര്. കാണിച്ചു തന്നാ കണ്ടു അത്ര തന്നെ. ഇതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് തന്നെ പറയും, ചിദ്വിലാസ ദർശനം എന്ന് പറയും. അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേയില്ല. തിങ്കിങ് ഓവർ ഇറ്റ്, അനലൈസിങ്, ഡിസ്കസിങ്, നോൺ എൻഡിങ് മിസ്ചീഫ്. മനസ്സിന്റെ കളിയാണ്. നേരെ മറിച്ച് പക്വമായ ഒരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കണ പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കാണുന്ന സമയത്ത് തന്നെ, അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ. ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല. ശബ്ദം കാണിച്ചു തരും, കാണിച്ചു തന്നാൽ കണ്ടോളണം. റെക്കഗ്നൈസ് ചെയ്തോ. യഹ് പ്രത്യഭിജ്ഞായതെ ജ്ഞപ്തി, പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും. ജ്ഞപ്തി, ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം, അവയർനെസ്. അങ്ങനെ കാണിച്ചു തന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി, കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. എപ്പോ കണ്ടു അപ്പോ മുതൽ, ആ ക്ഷണം മുതൽ അതിന്റെ അനുഭവം. കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനങ്ങളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും. നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയണു, എത്ര എളുപ്പം ഇത് പറയാനായിട്ട്, ഇത്രയധികം മതങ്ങൾ, ഇത്ര പുസ്തകങ്ങൾ, ഇത്ര റിച്വൽസ്, ഇത്ര ചർച്ചകൾ, ഇത്ര ശാസ്ത്രങ്ങൾ, എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു ആണ് എന്നാണ് പറയണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നാണ്. ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു, പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം. എനിക്കും സമയം പോണം, നിങ്ങൾക്കും സമയം പോണം, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം. പക്ഷേ സത്യം വളരെ ലളിതം, വളരെ എളുപ്പം. കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ്. ധ്രുവൻ 5 മാസം തപസ് ചെയ്തു ഭാഗവതത്തില്, പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല. ധ്രുവന് കരഞ്ഞുകൊണ്ടുപോയി. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത, എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ. 5 മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയേയും വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിലൊന്ന് ആലോചിച്ചു നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന്, ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റൂ, ഇത്തിരി ബുദ്ധി വന്നിട്ടോ കുറച്ച് പ്രവർത്തിച്ചിട്ടോ. ചിദ്വിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ. നമ്മൾക്ക് മൈൻഡ് ബ്രെയിനൊക്കെ ഡെവലപ്പ് ആവുന്നത് തന്നെ ഒരു വയസ്സ് രണ്ടു വയസ്സിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വയസ്സ് രണ്ടു വയസ്സിന് ശേഷമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാവണമെങ്കിൽ ഒരു 10-15 വയസ്സൊക്കെ കഴിയണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ നടന്നു? അതാണ് പറയണത്, ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ്, ഏറ്റവും കഷ്ടവുമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? ഒന്നും ചെയ്യണ്ട കിട്ടും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല. തന്റെ ജീവാഹന്ത അഹങ്കാരം നിശേഷം അസ്തമിച്ച് സ്വരൂപദർശനം, സ്വരൂപദർശനം ഉണ്ടാകുമ്പോ ഇത് അസ്തമിക്കുന്നു. ആ സ്വരൂപദർശനം എങ്ങനെ ഉണ്ടാകുന്നു? ആചാര്യൻ കാണിച്ചു കൊടുക്കുമ്പോ തത്വമസി, ആ ക്ഷണത്തില് ആ സത്യത്തിനെ തന്നിൽ കാണുകയാണ്. ഏതൊന്നിനെ നീ അന്വേഷിക്കുന്നു അത് നീയാണ് എന്ന് പറയുന്ന ക്ഷണം ഗ്യാപ്പ് ഇല്ല അനുഭവത്തിന്. ചിന്തിച്ചിട്ടല്ല, ചിന്തിക്കാൻ സമയം കൊടുത്താൽ കിട്ടില്ല. ചിന്തിക്കുന്നതിന് മുമ്പ് മൂക്കത്തെ കണ്ണാടി ഇതാ എന്ന് കാണിച്ചു കൊടുത്താൽ ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ? ചിന്തിച്ചിട്ട് വേണോ അത് ഉണ്ടെന്നറിയാം? തൊടുക പോലും വേണ്ട, അറിയാം ആ ഉണ്ടല്ലോ. അതുപോലെ സ്വസ്വരൂപത്തിനെ ദേശികൻ കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തില്, അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര്, ദിശതീതി ദേശിക, കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ താൻ കാണുകയാണ് സത്യത്തിൽ. പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്നു പേര്. അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാതെ സത്യത്തിനെ കണ്ടു, കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ. ആ കൃപയിൽ അഹങ്കാരത്തിനെ ക്രിമേഷൻ നടത്തണം. അഹങ്കാരത്തിനെ ആ കൃപ വിഴുങ്ങിക്കളെ. അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോ നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം. ചലനങ്ങളൊന്നും തന്നെ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല. ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല, മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല, ഈ അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു, ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല. രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ്. രാഗദ്വേഷങ്ങൾ നിശേഷം പോയാലേ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ. അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ. ഇതൊക്കെ മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം എല്ലാം മനസ്സിലാണ്. മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ്. ചിലരെന്ത് ചെയ്യും? വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റൊന്നും നിൽക്കേണ്ട, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിയാം. ജ്ഞാനം മനസ്സിനെ ബാധകമാണ്, ഭക്തി മനസ്സിന്റെ ശോധകമാണ്. ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ, അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പസ്വല്പം ശുദ്ധം ചെയ്തിട്ട്. ജ്ഞാനം എന്ത് ചെയ്യുന്നു? മനസ്സിനെ മൊത്തത്തിൽ നിരാകരിക്കുന്നു, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിഞ്ഞു. അപ്പോ ലോഭം മോഹം ദ്വേഷം രാഗം മതം മാത്സര്യം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊന്നും എനിക്ക് കാര്യമില്ല. ആർക്ക് ധർമ്മം ആർക്ക് അർത്ഥം ആർക്ക് മോക്ഷം? ആത്മാവിന്റെ സ്വരൂപം ആത്മാ നിത്യമുക്തമാണ്, അതിന് ഇനിയൊരു മുക്തി വേണോ? ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ലിബറേഷനാണ്, മുക്തിയാണ്. പക്ഷെ ശരീരത്തിന് മുക്തി സാധ്യമേ അല്ല, ശരീരത്തിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്, മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്. പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല. സ്വസ്വരൂപം നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക. അതിൽ കർത്തൃത്വമൊന്നുമില്ല, കർത്തൃത്വമൊക്കെ മനസ്സിലാണ്. സുഷുപ്തിയിൽ കർത്തൃത്വമുണ്ടോ? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഞാൻ 2 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, 5 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്തൃത്വം വല്ലതും ഉണ്ടോ? കർത്താവേ ഇല്ല അല്ലേ അവിടെ. ആ ഡൂവർ ഈസ് നോട്ട് ദർ. അപ്പോ ഉറക്കം. അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി. മനസ്സ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു. കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ. അത് കഴിഞ്ഞത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നത് നമ്മളുടെ പാപം പുണ്യം. ഈ കർത്താവ് ആരാണ്? പലരും ചോദിക്കും. നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം? ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല. സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. രണ്ടും ഉപേക്ഷിക്കുക, എന്നാൽ രണ്ടും പോകും. യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ആരാണ് ഭോക്താവ്, ഈ ചെയ്യുന്നവൻ ആര്, ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി, പൂർണത്വം പ്രകാശിക്കും. ആ പൂർണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം, ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നും. അപ്പൊ പുണ്യം പാപം മന്ത്രം തീർത്ഥം ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ. തീർത്ഥം മന്ത്രം വേദം, വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ യാഗങ്ങൾ യജ്ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ അനന്ത കൽപ്പനാ പരമ്പര. അപ്പോ ഇതൊക്കെ തന്നെ വേദം യജ്ഞം മന്ത്രം തീർത്ഥം പുണ്യം പാപം സുഖം ദുഃഖം ഇതൊക്കെ എപ്പോ ഉണ്ട്? എത്ര കാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്ര കാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട്. മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. ഈ അഹങ്കാരം എത്ര കാലമുണ്ടോ അത്ര കാലമുണ്ട്. ഈ തീർത്ഥയാത്ര യജ്ഞം യാഗം കർമാനുഷ്ഠാനങ്ങൾ ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത, ഇതൊന്നും ഞാനല്ല. സിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി പൂർണത്വം ആ ശിവം, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകയുള്ളൂ. ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ, എപ്പോഴാണ് എങ്ങനെയാണ് ഈ ലോഡ് ഇറക്കി ചുവട്ടിൽ വയ്ക്കുക, മതിയായി. പരിശ്രമ ആതുരാഹ, ഭാഗവതത്തിൽ പറയണു, പരിശ്രമിച്ച് 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 ഈ പരിശ്രമം ഒരു ആതുരമായിട്ട് തീർന്നു എന്നാണ്. ആതുരം എന്ന് വെച്ചാൽ വ്യാധി. മത്സ്യാവതാര സ്തുതിയിൽ പറയാണ്, അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു എന്നാണ്. എത്ര കാലമായിന്ന് അറിയില്ല, ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര. പല കർമ്മങ്ങളും ചെയ്തു പരിശ്രമിച്ച് വ്യാധി പിടിച്ചു. കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലൊരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം. അതിൽ അദ്ദേഹം പറയുന്നു, എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു, അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ അവൻ ഗുരുവല്ല, യമന്റെയോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടിയ്ക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ്. ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു, ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജു അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ, എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ? അങ്ങനെയല്ല, ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി, അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞത് നീ ചെയ്യാനും പോണ്ട, ഉപേക്ഷിക്കാനും പോണ്ട, ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും. Then you will find that there is no doer. പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ്. എന്ത് നടക്കണമോ നടക്കട്ടെ, അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? അതാണ് അഹങ്കാരം. ചെയ്യുന്ന ചെയ്യാ, പ്രവൃത്തി ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ്. പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്നതും അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ, അവൻ നിന്നെ പറ്റിക്കുകയാണ്. അവനെ ശ്രദ്ധിക്കൂ, അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ. അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം. കർമ്മയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല, കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല. നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം. അപ്പോൾ നടക്കേണ്ടത് നടക്കും, കർമ്മം നടക്കണോ നടക്കും, കർമ്മം ഇല്ലേ നിന്നുപോകും. അപ്പോ ആ തത്വോപദേശം കൊടുത്ത വിശ്രാന്തി, അപ്പൊ എന്താവും, ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പലർക്കും അതാണ്, റിട്ടയർമെന്റ് ആയാൽ അയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കണമല്ലോ, എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവരെന്ത് വിചാരിക്കും, ഒന്നും ചെയ്തിട്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല, അവിടെ കർമ്മരോഗം. അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും, കർമ്മരോഗമായി മാറിയത്. എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ, ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ ചെയ്യാതിരിക്കാൻ വയ്യ, രോഗമായിട്ട് മാറി. അപ്പൊ ആ രോഗത്തിനെ ചികിത്സിക്കുക. ഋഷഭയോഗീശ്വരൻ പറയണു, നയോധയേത് കർമ്മസു കർമ്മമൂഢാൻ, കർമ്മമൂഢന്മാരായിട്ടുള്ളവർ. കർമ്മമൂഢൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല, അവർ കർമ്മമൂഢന്മാരാണ്, അവര് കർമ്മരോഗികളാണ്. അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ചു തള്ളരുത്. അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണെന്ന ചോദിക്കണം. കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം യോഗിനാം പരമം ഗുരും എന്നാണ്. അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ്. അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം, സാധാരണ ആളുകളോടല്ല. അവരോട് പറയാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തെ, സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാകുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച് തള്ളണത്, പുറത്തു വരാൻ പറ്റില്ല എന്നാണ്. ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ഈ ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ്, മെസഞ്ചറാണ്. അതിന് നമ്മള് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. സർവീസ്, സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ്, ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസൊക്കെ നെഗറ്റീവായിട്ട് മാറും. നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ്, അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാച്ചുറലി ദേ വിൽ സെർവ്, അതിനൊരു ശ്രമമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് നടക്കും. അവിടെ കോൺഫ്ലിക്ട് ഇല്ല, അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല. അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വേറെ, അപ്പൊ അത് കർമ്മയോഗം ആവും. എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും. നമുക്ക് അത് തന്നെ അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും, അതിൽ നിന്ന് മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും. ആ കർമ്മത്തിന്റെ എഫക്ട് ഈ ജീവനെ ബന്ധിക്കില്ല, കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, യാതൊന്നുമില്ല. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ. അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേ ഇല്ല. മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ. നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ? ഇത്രയധികം അയാൾ ഞാൻ ചെയ്തു പാപം ചെയ്ത് കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി? അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും. എന്തുകൊണ്ട് അജാമിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? പലവിധത്തിലും ജീവിച്ചാണ് എന്നുവെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. പരമാത്മദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും. നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത്, വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ്. ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ, ഇടതുവശത്തുകൂടെ ഓടിക്കാൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞ് ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറിയിരുന്നിട്ട് വലതുവശത്തുകൂടെ വണ്ടി ഓടിച്ചു, ഞാൻ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അപകടമുണ്ടായി, എന്റെ തെറ്റാണ്, അപ്പൊ കർത്തൃത്വം വന്നു. പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലോകവ്യവഹാരത്തിനുള്ള സൗകര്യത്തിനു വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. അതിൽ ഈ കർത്തൃത്വ ഭോക്തൃത്വം കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല. അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നത് എന്ന് വെച്ചാൽ, ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും, പതുക്കെ പതുക്കെ അല്ല പോവുക. ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോവും, പതുക്കെ പതുക്കെയാണോ പോവുക? ആയിരം വർഷത്തെ ഇരുട്ടല്ലേ, ഒരു 10 ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? 10 മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കുവോ? 10 സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? ഒരു ക്ഷണത്തിൽ പോവും ലൈറ്റ് വന്ന ഉടനെ. അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു, ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നുപോകുമോ? ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കോ? ജ്ഞാനേശ്വരൻ പറയുന്നു, വിളക്കിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല. പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല. അതുപോലെ ഈ ജ്ഞാനം നമ്മളുടെ സ്വസ്വരൂപമായി ഇരിക്കുമ്പോ അതിനെ അജ്ഞാനത്തിന് സ്പർശിക്കാനേ പറ്റില്ല. യാതൊരു കളങ്ക, അതാണ് ബുദ്ധന്റെ കഥയിൽ നോക്കിയാൽ അങ്കുലിമാല, അയാള് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ട് കയ്യിലുള്ള വിരൽ മുറിച്ചിട്ട് മാലയാക്കി കഴുത്തിലിട്ടിട്ടുണ്ട്. അതാണ് അയാൾക്ക് അങ്കുലിമാല എന്ന് പേര്. അങ്കുലി വിരല്, വിരൽ മുറിച്ച് മാലയായിട്ടിട്ട ആള്. രാജാവിനൊന്നും പിടിച്ചിട്ട് അയാളെ വശപ്പെടുത്താൻ സാധിച്ചില്ല. ബുദ്ധൻ ഒരു ദിവസം നടന്നു പോകുന്നു. ഇയാള് ബുദ്ധന്റെ പുറകെ, എല്ലാ മഹാത്മാക്കൾക്കും ഒരു കാര്യം അറിയാം, പാപം ചെയ്യുന്നവരൊക്കെ ഹൈലി ഡിസ്റ്റർബ്ഡ് പീപ്പിളാണ്. അവരുടെ ഉള്ളില് എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവർ പാപം ചെയ്യുന്നത്. നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ ശാന്തമായി സ്വതന്ത്രമായിരിക്കും. പാപികളൊക്കെ തന്നെ പേടിത്തൊണ്ടന്മാരാണ്. ഹിറ്റ്ലർ ലോകത്തിലെ ഇത്രയധികം കിടുകിടാ വിറപ്പിച്ച ആൾക്ക് ചുറ്റും നാലുപേരെ നിർത്തിക്കൊണ്ടേ അയാൾ ഉറങ്ങാൻ കിടക്കുള്ളൂ, എന്നിട്ടും ഉറങ്ങില്ല അത്രയും. എന്താണെന്ന് വെച്ചാൽ ഇവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താലോ?